പ്രിയമുള്ളവരെ, കഴിഞ്ഞൊരു വർഷം ദ മോർ വി സ്പെൻഡ് എ ടൈം വിത്ത് എ പേഴ്സൺ ദ മോർ വിൽ ബിക്കം ലൈക്ക് ദാറ്റ് പേഴ്സൺ. കഴിഞ്ഞ വർഷം നമ്മൾ ആരുടെ കൂടെയാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ആ വ്യക്തിയെപ്പോലെ നമ്മൾ മാറിയിട്ടുണ്ടാവും. അതങ്ങനെയാണ്, നമ്മൾ ആരുടെ കൂടെയാണോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആ വ്യക്തിയെപ്പോലെയാണ് നമ്മൾ ആയിത്തീരുന്നത്. ഓരോ വർഷങ്ങൾ കടന്നു പോകും തോറും നമ്മുടെ പ്രൈമറി ലക്ഷ്യം ഇതായിരിക്കണം, തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് കൂടുതൽ കൂടുതൽ അനുരൂപനായിത്തീരണം എന്നൊരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ്, 2017 ആരംഭത്തിൽ ഞാൻ യേശുവിനെ പോലെ എങ്ങനെ ഇരുന്നോ അതിനെക്കാട്ടിലും ഒരു ഗ്ലോറിയസ് ആയിട്ട് യേശുവിനെ പോലെ ആയിത്തീരാൻ, അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയും നമ്മൾ അവനെ തനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനെപ്പോലെ തന്നെ ആയിത്തീരുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, വി ആർ ഇൻ ദറ്റ് പ്രോസസ്. അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരാം. ക്രിസ്തീയമായ പക്വതയുടെ, സ്പിരിച്വൽ മെച്യൂരിറ്റിയുടെ 6 ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞ് ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വർഷങ്ങൾ കഴിയുന്നതുകൊണ്ടല്ല ഒരാൾ സ്പിരിച്വൽ ആകുന്നത്, ദൈവത്തിൻ്റെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് വഴിയും ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വഴിയാണ് ഒരാൾ സ്പിരിച്വലി വളരുന്നത്. ഉത്തമഗീത പുസ്തകം 7:11 വാക്യം നമുക്ക് വായിക്കാം. സോങ് ഓഫ് സോളമൻ chapter 7:11.
ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു.
ഐ ആം മൈ ബിലവഡ്സ് ആൻഡ് ഹിസ് ഡിസയർ ഈസ് ടുവേർഡ്സ് മീ. പ്രിയമുള്ളൊരു ആത്മീയ വളർച്ചയുടെ അതിൻ്റെ 10 7:10. ഐ ആം മൈ ബിലവഡ്സ് ആൻഡ് ഹിസ് ഡിസയർ ഈസ് ടുവേർഡ്സ് മീ. പ്രിയമുള്ളവരെ, ഉത്തമഗീത പുസ്തകങ്ങൾ അതിന് 3 അതിനെ തിരിക്കാം. ഒന്നാമത്തെ ഭാഗങ്ങളെ നമുക്ക് ഇനീഷ്യൽ ലവ് അല്ലെങ്കിൽ തുടക്കത്തിലുള്ള സ്നേഹമെന്ന് പറയാം. ആ പാട്ടിൻ്റെ മധ്യഭാഗങ്ങളിലുള്ള ആ ഒരു ബന്ധത്തെ വി ക്യാൻ സേ ഇറ്റ് എസ് എ ഗ്രോയിങ് ലവ്. അതൊരു ഒരു വളരുന്ന സ്നേഹമാണ്, അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട്. പക്ഷെ 7-8 ഇറ്റ് ബിക്കെയിം എ മച്യൂർ ലവ് എന്ന് പറഞ്ഞാൽ അതൊരു പക്വതയാർന്ന സ്നേഹത്തിലേക്ക്, ഒരു സ്പിരിച്വൽ മച്യൂരിറ്റിയിലേക്ക് അവിടെ എത്തിപ്പെടുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരു വില്ലേജിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ, ആ മീറ്റിംഗിൻ്റെ അവസാനം ഒരു മനുഷ്യൻ കണ്ടാലൊക്കെ നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു വില്ലേജിലെ ഒരു അച്ചായൻ, പുള്ളി ഞങ്ങളോടൊരു സംശയം ചോദിച്ചു. യേശു കർത്തനു കുരുബരുടെ ദേവരാഗിതാര. യേശു കർത്താവ്, അവിടെ ഒരു ഗ്രൂപ്പുണ്ട്, ആട്ടിടയന്മാരുടെ ഗ്രൂപ്പുണ്ട്. ആട്ടിടയന്മാരുടെ ഗ്രൂപ്പ് ആ ജാതിയുടെ ദൈവമാണോ യേശു ക്രിസ്തു? എനിക്ക് തോന്നുന്നത് പുള്ളി അത് ചോദിക്കാൻ കാരണം പുള്ളി കണ്ട പിക്ചറിലൊക്കെ ആടിനെ മേയ്ക്കുന്ന ഒരാളായിട്ടാണ് യേശുവിനെ പുള്ളി കണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പുള്ളിയോട് പറഞ്ഞു, യേശു കർത്താവ് ആട്ടിടയന്മാരുടെ മാത്രം ദൈവമല്ല, സർവപ്രപഞ്ചത്തിൻ്റെയും ദൈവമാകുന്നു. ഹല്ലേലൂയ. ചോദ്യം വളരെ സിൻസിയർ ആയിരുന്നു. ഒരു കന്നഡ ബൈബിള് കൊടുത്തിട്ട് പറഞ്ഞു, പ്രിയ അച്ഛ ഇത് വായിക്കുക, ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ദൈവമല്ല. കാരണം പുള്ളി നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം പുള്ളി കണ്ട പിക്ചറിലെല്ലാം യേശു കർത്താവ് ഒരു ആട്ടുംകുട്ടിയൊക്കെ വഹിച്ചുകൊണ്ടായിരിക്കുന്നത്. അത് ദാറ്റ് സിൻസിയർ ക്വസ്റ്റ്യൻ. അപ്പം പുള്ളിയുടെ കിട്ടിയ അണ്ടർസ്റ്റാൻഡിങ് യേശു ക്രിസ്തു കുറുബരുടെ ദൈവമാണ്. അനേക ക്രിസ്ത്യാനികൾ ചിന്തിച്ചത് യേശു കർത്താവ് ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമാണ്, അതുകൊണ്ടാണ് നമ്മൾ യേശുവിനെക്കുറിച്ച് ആരോടും പറയാത്തത്. വെൻ വി ഗ്രോ ഇൻ ക്രൈസ്റ്റ് നമുക്ക് മനസ്സിലാകും യേശു ക്രിസ്തു ഒരു ജനവിഭാഗത്തിൻ്റെ ദൈവമല്ല, സർവപ്രപഞ്ചത്തിൻ്റെയും ദൈവമെന്ന് വിളിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഈസ് ദ ഗോഡ് ഓഫ് ഓൾ ക്രിയേഷൻ. ഇവിടെ ഈ ശൂലേംകാരി എന്ന് പറയുന്ന ഈ വ്യക്തി, ശൂലമൈറ്റ്, അവൾക്ക് അവളുടെ വീട്ടുകാര് ഒരു മുന്തിരിത്തോട്ടം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യായിരുന്നു. ഓരോ കൃഷി കഴിയുമ്പോഴും 1000 പണം വരെ കൊണ്ടുവരേണ്ടിയിരുന്നു. ഈ വീട്ടുകാര് ഈ വെയിലത്ത് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ കാവലിലേക്ക് ഈ പെൺകുട്ടിയെ ശൂലംകാരി ആക്കി വെച്ചു. എന്നിട്ട് അങ്ങനെ ശൂലംകാരി ആ തോട്ടത്തിൽ പണിയുന്ന സമയത്ത് ഒരു ഇടയ ചെറുക്കൻ അതിലെ കടന്നു വരികയും ഈ ഇടയ ചെറുക്കനും ശൂലേങ്കാരിയും തമ്മിലുള്ള സംഭാഷണമാണ് ഉത്തമഗീത പുസ്തകങ്ങൾ. ഈ സംഭാഷണമാണ്, ഇറ്റ്സ് എ ടോക്ക്, അത് സംഭാഷണമാണ്. അനേക രക്തസാക്ഷികൾ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി തല ചേദിക്കാൻ പോകുമ്പോഴും അവർ പാടിയിരുന്ന ഉത്തമഗീതമായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ അവർക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു മർമ്മം അവർക്ക് വെളിപ്പെട്ടി. അല്ലെങ്കിൽ കൊല്ലുന്ന സമയത്ത് ഒരുത്തൻ ഇത് പാടേണ്ട കാര്യമില്ല. അപ്പം തുടക്കത്തിൽ അവളെല്ലാം പറഞ്ഞത് ദൈവം എനിക്ക് വേണ്ടി, ദൈവം എനിക്ക് വേണ്ടി, ദൈവം എനിക്ക് വേണ്ടി. അവസാനിപ്പിക്കുമ്പോൾ അവൾ പറയുകയാണ്, ഐ ആം മൈ ബിലവഡ്സ്, ഞാൻ ആർക്കുള്ളതാ, എൻ്റെ പ്രിയനുള്ളവൾ. കണ്ടോ, ഐ ആം മൈ ബിലവഡ്സ് ആൻഡ് ഹിസ് ഡിസയർ ഈസ് ടുവേർഡ്സ് മീ. ഞാൻ എൻ്റെ പ്രിയനുള്ളവളാണ്, അവൻ്റെ ആഗ്രഹം ആരോടാകുന്നു, എന്നോടാകുന്നു. സ്പിരിച്വൽ മെച്യൂരിറ്റിയുടെ ഒരു പ്രത്യേകത പറയാം. വർഷങ്ങൾ കഴിയും തോറും ഈ വ്യക്തിക്കൊരു ചിന്തയുണ്ടാകും, ഞാൻ എനിക്കുള്ളവനും എനിക്കുള്ളവളും അല്ല, ഞാൻ ആർക്കുള്ളതാ, കർത്താവിൻ്റെ വകയാ, ഞാൻ കർത്താവിൻ്റെ വകയാ. പ്രിയമുള്ളവരെ, നമ്മൾ യോഹന്നാനെക്കുറിച്ച് സൗരനിവിടെ പറഞ്ഞിരുന്നു, യോഹന്നാൻ തന്നെ തന്നെ പരിചയപ്പെടുത്തിയത് ദ വൺ ഹും ജീസസ് ലവ്ഡ്. ഞാൻ യേശുവിനാൽ സ്നേഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. യേശു എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നത്, പക്ഷേ ഐ ആം ദ വൺ ഹും ജീസസ് ലവ്ഡ്, ഞാൻ യേശുവിനാൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണെന്ന് യോഹന്നാൻ ബോധ്യമുള്ളത് കൊണ്ട് അവൻ എല്ലാവരും എന്നെ വിളിച്ചെന്നറിയോ, ബിലവഡ് ചിൽഡ്രൻ. അവനെല്ലാവരെയും അങ്ങനെ വിളിച്ചത്, ഞാൻ യേശുവിനാൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ബിലവഡ് ചിൽഡ്രൻ എന്നൊക്കെ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് എ സ്പിരിച്വൽ മെച്യൂരിറ്റി, അതൊരു സ്പിരിച്വൽ ഗ്രോത്ത്. ഇറ്റ് ഇസ് എ ഗ്രോയിങ് ഇൻ ലവ്. ദൈവസ്നേഹത്തിൽ നാം വളരുമ്പോൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നാം വളരും. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള വളർച്ച സ്നേഹത്തിലുള്ള വളർച്ചയാണ്. വർഷങ്ങൾ ആരാധനയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഒരാൾ ആത്മീയനാകണം നിർബന്ധമില്ല. ദൈവജനം കൂടുതൽ പഠിച്ചതുകൊണ്ടും ഒരാൾ ആത്മീയനാണോ നിർബന്ധമില്ല. ദൈവവചനത്തിൻ്റെ മർമ്മമുള്ളിട ഒരു വ്യക്തിയുടെ ഉള്ളിൽ കയറുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു രൂപാന്തര ഹൃദയത്തിൽ സംഭവിക്കുമ്പോൾ ഈ വ്യക്തിക്ക് എപ്പോഴും ഒരു ബോധ്യമുണ്ടാകും, ഞാൻ എൻ്റെ കർത്താവിനുള്ളവനാ. അവൻ്റെ ആഗ്രഹം ആരോടാകുന്നു, എന്നോടാകുന്നു. ഞാൻ ചോദിക്കട്ടെ, ദൈവം നിങ്ങളെ വാസ്തവമായി സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേര് പറയും? നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും. ദൈവത്തെ സ്നേഹിക്കുന്നവരെല്ലാം ഒന്ന് കൈവെക്കാൻ പറഞ്ഞാൽ നമ്മളെല്ലാം കൈവെക്കും. ദൈവം സ്നേഹിക്കുന്നവരൊന്ന് കൈവെക്കാൻ പറഞ്ഞാലോ, നമുക്ക് ചെറിയൊരു ഒരു ഓക്കെ, നമുക്കൊരു സംശയം. ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് വിശ്വസിക്കുന്നു ഗോഡ് ഈസ് ഗുഡ് എന്ന്? ഞാൻ പറയാം, വളരെ കുറച്ച് പേര് വിശ്വസിക്കുന്നുള്ളൂ. ദൈവം നല്ലവനാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യൻസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ അവർ ഡള്ളായി നടക്കേണ്ട കാര്യമല്ല. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം എല്ലാവർക്കും നല്ലവനാണ്. ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ദൈവം എല്ലായ്പ്പോഴും നല്ലവനാ, ദൈവം മാറ്റമില്ലാത്തവനാ. ഈ ദൈവം താൽ സ്നേഹിക്കപ്പെട്ടു എന്ന് ചിന്തയുണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. സോ ദ ഫസ്റ്റ് മാർക്ക് ഓഫ് സ്പിരിച്വൽ മെച്യൂരിറ്റി ഈസ് ഐ ആം മൈ ബിലവഡ്സ്, ഞാൻ എൻ്റെ പ്രിയനുള്ളവനാ, ഉള്ളവളാ. അവൻ്റെ ആഗ്രഹം ആരോടാകുന്നു, എന്നോടാകുന്നു. ഹൗ ടു റീഡ് എ ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. എങ്ങനെ ഒരു ബുക്ക് വായിക്കണം, ജസ്റ്റ് ജനറൽ ബുക്ക്. അതിൻ്റെ പ്രിഫേസിൽ എഴുതിയിരിക്കുന്നത്, പ്രിഫേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്നത്, ഹൗ ടു റീഡ് എ ലവ് ലെറ്റർ എന്ന. ഒരു ലവ് ലെറ്റർ വായിക്കാൻ അറിയാത്തവന് ഇത് വായിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് കോൾഡ് റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയും. ഉത്തമഗീത പുസ്തകമായിക്കോട്ടെ, യോഹന്നാൻ സുവിശേഷം ആയിക്കോട്ടെ, ഇത് വായിക്കുമ്പോൾ ഇതിനിടയ്ക്ക് രണ്ട് വരികൾക്കിടയിലുള്ള വാക്യങ്ങൾ വായിച്ചെടുക്കുന്നവനാണ് ബൈബിൾ മനസ്സിലാകുന്നത്. രണ്ടാമതായിട്ട് ഈ വായിക്കുന്ന വ്യക്തിയുടെ മുഖം ഇവൻ കണ്ടുകൊണ്ടിരിക്കും. മൂന്നാമതായിട്ട് ആരെക്കുറിച്ച് വായിക്കുന്നോ ആ വ്യക്തിയെ കാണാനും ആ വ്യക്തിയുടെ പ്രസൻസ് അനുഭവിക്കാനും ഒരു വലിയ ആഗ്രഹം ഈ വ്യക്തിക്കുണ്ടാവും. ദൈവത്തോട് പറയണമേ, കർത്താവേ ഞങ്ങളെ ബൈബിൾ വായിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ ബൈബിൾ പഠിക്കാനായിട്ട്, ബൈബിളിലെ കാര്യങ്ങൾ ഹൃദിസ്ഥമാക്കാനായിട്ട്, അതിലെ വ്യക്തിയെ കാണാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. വ്യക്തിയെ കാണാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഒന്നാമത്തെ കാര്യം, ഐ ആം മൈ ബിലവഡ്, യോഹന്നാനെ പോലെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതിൽ നമ്മൾ ഒരു ശകലം പോലും. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്നറിയോ, നമ്മൾ യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ പറയുകയാണ്, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതുകൊണ്ട് സാക്ഷാൽ ദൈവസ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ സൗരങ്ങളെ, ദൈവം സ്വർഗത്തിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് തന്നു, ഒത്തിരി കാര്യങ്ങൾ തന്നു. ആകാശത്തും മഞ്ഞും മഴയും ഒക്കെ ദൈവം നമുക്ക് തന്നു. പക്ഷെ ദൈവം നമുക്ക് ആക്ച്വലി തന്ന ഗിഫ്റ്റ് ആരാ? ഗിഫ്റ്റ് ആരാ? യേശു കർത്താവ്. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, യേശു കർത്താവിനെ സ്വർഗം തന്നു കഴിഞ്ഞപ്പോൾ പിന്നെ സ്വർഗത്തിൽ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഹെവൻ വാസ് എംപ്റ്റി. മുഴുവൻ സ്വർഗത്തെയും ദൈവം നമുക്ക് തന്നതാ. അതാണ് സാക്ഷാൽ ദൈവസ്നേഹം. ഈ ദൈവസ്നേഹത്താൽ നമ്മുടെ ഹൃദയം ജ്വലിക്കുമ്പോൾ നമ്മൾ പറയും, ഐ ആം മൈ ബിലവേഡ്സ് ആൻഡ് ഹിസ് ഡിസയർ ഈസ് ടുവേർഡ്സ് മീ. എന്റെ കർത്താവിനോടാണ് എന്റെ ആഗ്രഹം. എന്റെ നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഈ ഓട്ടപ്പാച്ചിലുകൊണ്ടൊക്കെ സ്നേഹം തണുത്തു പോയെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, കം ബാക്ക്. ആ ദൈവസ്നേഹത്തിലേക്ക് വരിക. ബിക്കോസ് ദൈവം നമ്മെ നിത്യസ്നേഹത്താലാണ് സ്നേഹിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ, ഐ ഹാവ് ലവ്ഡ് വിത്ത് എൻ എവർ ലാസ്റ്റിംഗ് ലവ്, നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നെന്ന യിരമ്യാ 31:3 പറഞ്ഞേ. ഒന്നാമത് മറക്കരുത്, ഹൃദയത്തിൽ എത്ര പേർക്കൊരു ബോധ്യമുണ്ട്, ദൈവം കാണാൻ വേണ്ടി ഒന്ന് കൈ ഉയർത്താവോ? ദൈവം എന്നെ സ്നേഹിക്കുന്നു ബോധ്യമുള്ളവർ മാത്രം ഒന്ന് കൈ ഉയർത്താവോ? ഓ, കൈകൾ ഉയർത്തുന്നതിൽ ഒരു, ദൈവം എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വേണം കൈ ഉയർത്താൻ. കാരണം ദൈവം നമ്മുടെ യോഗ്യത നോക്കിയിട്ടൊന്നുമല്ല സ്നേഹിച്ചത്, കൃപ തോന്നിയതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചത്. ഹല്ലേലൂയ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിപ്പാതിരിപ്പാൻ നമ്മുടെ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്, ദൈവത്തിന്റെ ദാനം. ഒന്നാമത്തെ മാർക്ക്, സ്പിരിച്വൽ മച്യൂരിറ്റി. ഒന്നാമത്തെ മാർക്ക്, ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട വ്യക്തി. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ അറിയുന്നുവല്ലോ. പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി വേർതിരിക്കപ്പെട്ടും ഇരിക്കുന്ന സൂക്ഷിക്കപ്പെട്ടവർക്കൊക്കെ യൂദാ ലേഖനം എഴുതുന്നുണ്ട്. സോ ഹൃദയത്തിൽ ഇതൊന്ന് ഉറക്കണം, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പുറം ഭയങ്കര പ്രശസ്തനായ ഒരു തിയോളജിൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വയസ്സ് എന്ന് പ്രായം ചെന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും വർഷം, ഭയങ്കര അറിവുള്ളവനാ, നിങ്ങൾ ഇത്രയും വർഷം ദൈവജനം പഠിച്ചല്ലോ, എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അപ്പോൾ അദ്ദേഹം ഒരു പാട്ട് പാടിയെന്നാണ് പറയുന്നത്, ഒരു നേഴ്സറി നമ്മുടെ സൺഡേ സ്കൂളിലെ ഒരു പാട്ട്, ജീസസ് ലവ്സ് മീ യെസ് ഐ നോ ഫോർ ദ ബൈബിൾ. തിരുവചനം മുഴുവൻ ആയിരക്കണക്കിന് പ്രാവശ്യം അരച്ച് കലക്കി കുടിച്ചവനോട് ദൈവസ്നേഹം എന്നാന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുക, എനിക്കൊറ്റ കാര്യം ഞാൻ പഠിച്ചുള്ളൂ ഇത്രയും വർഷം കൊണ്ട്, ജീസസ് ലവ്സ് മീ ദിസ് ഐ നോ ഫോർ ദ ബൈബിൾ സേസ് മീ സോ. സിമ്പിൾ, ഫെയ്ത്ത് ഈസ് സോ സിമ്പിൾ. ദൈവമേ, നീ എന്നെ സ്നേഹിച്ചതിനായിട്ട് കാരണമൊന്നും അന്വേഷിക്കണ്ട, ദൈവം നിന്നെ സ്നേഹിച്ചതിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, നീ എന്നെ 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 കരുതുന്നതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നീ എൻ്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലയം ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ കരങ്ങളിൽ എന്നെ വഹിച്ചിരിക്കുന്നവർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ദ സെക്കൻഡ് മാർക്ക് ഓഫ് സ്പിരിച്വൽ മെച്യൂരിറ്റി, 7:14. എ ഫ്രൂട്ട്ഫുൾ ലൈഫ്, നിറഞ്ഞ ഫലങ്ങളുള്ള ഒരു ജീവിതമാണ് 7:14. 7:14. 7:14.
ദൂതായിപ്പഴം സുഗന്ധം വീശുന്നു.
ദൂതായിപ്പഴം, അതൊരു തോട്ടത്തെ കുറിച്ച് പറയാം. ദൂതായിപ്പഴം സുഗന്ധം വീശുന്നു. ആ,
നമ്മുടെ വാതിൽക്കൽ സകലവിധ വിശിഷ്ട ഫലവും ഉണ്ട്.
നമ്മുടെ വാതിൽക്കൽ സകലവിധ വിശിഷ്ട ഫലവും ഉണ്ട്. അറ്റ് അവർ ഗേറ്റ്സ് ആർ ഓൾ മാനർ ഓഫ് പ്ലസന്റ് ഫ്രൂട്ട്സ്. അവള് പറയാം, അവള് മണവാളിനോട് പറയാനെന്നറിയോ, എന്റെ പ്രിയനെ നീ വന്നേ എന്റെ വീട്ടിലെ, അല്ലെ എന്റെ തോട്ടത്തിൽ എല്ലാവിധ ഫലങ്ങളും ഉണ്ട്, എല്ലാവിധ ഫലങ്ങളും. ഓക്കെ എന്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും എന്തിരിക്കുക, സംഗ്രഹിച്ചു വെച്ചിരിക്കുക. അപ്പം രണ്ടാമത്തെ മാർക്ക്, നമ്മുടെ ജീവിതത്തിലെ ആത്മീയ പക്വതയുടെ മാർക്ക്, ഇറ്റ്സ് എ ഫ്രൂട്ട്ഫുൾ ലൈഫ്. ദൂതായിപ്പഴം നോക്കി നമ്മൾ ചിന്തിച്ചാൽ മതി, ആത്മാവിന്റെ ഫലമോ? ഗലേഷ്യൻസ് 5:22, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഈ വാക്യ വിരോധമായി യാതൊരു നയപ്രമാണവും ഇല്ല. ഹെബ്രായ ലേഖനത്തിൽ പറയുന്നു, അതരഫലമാകുന്ന സ്തോത്രയാഗം എന്ത് ചെയ്യണം? ഇടപെടാതെ. ഞാൻ ചോദിക്കട്ടെ, വർഷം കഴിയുന്തോറും നമ്മുടെ സ്തോത്രവും സ്തുതിയും കൂടണോ കുറയണോ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഞാൻ ഈ ചർച്ചിനോട് പ്രത്യേകം പറയുകയാണ്, ഈ ചർച്ചിന്റെ ആത്മീയ സ്തുതികളും സ്തോത്രങ്ങളും ഒന്ന് കൂടിയേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. രണ്ട് ഹല്ലേലൂയ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പൗലോസ് പറഞ്ഞു, ഞാനൊരു ഫൂളാ, എന്റെ ഈഗോയും എന്റെ ഇമേജും ഒക്കെ പോട്ടെ, കാരണം ക്രൂശിൽ കർത്താവിന് എന്ത് ഇമേജാണ് ഉള്ളത്? ആ കർത്താവിൻ്റെ ഇമേജിനെ വഹിക്കുന്ന ഞാൻ കർത്താവെ ഒരു ഫൂളായിത്തീരാൻ നീ എന്നെ സഹായിക്കണേ. പ്രിയമുള്ളവരോട് പറയാം, എൻ്റെ പ്രിയനെ, ഞാൻ നീ വന്നാട്ടെ, ഞാൻ നിനക്കായിട്ട് പഴയതും പുതിയതും അതരഫലമാകുന്ന സ്തോത്രയാകും, എൻ്റെ വായി നിരവെന്ന് വന്നുകൊണ്ടിരിക്കുക. പിന്നെ നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികളിൽ മുമ്പരായിരിക്കാൻ പഠിക്കട്ടെ. ബി ഫ്രൂട്ട്ഫുൾ ഇൻ ഗുഡ് വർക്ക്സ്. ധാരാളം നന്മ പ്രവൃത്തികൾ നമ്മൾ ഉണ്ടാക്കുന്നല്ല, നമ്മളിൽ നിന്ന് അത് വന്നുകൊണ്ടിരിക്കും. നല്ല പ്രവൃത്തികൾ, അത് 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 ഫ്രൂട്ടാ. ഒത്തിരി ഫ്രൂട്ടുകളുണ്ട്. നീതി, നീതിഫലം ഒത്തിരി നമുക്ക് അതിലേക്ക് ഞാൻ കടക്കും, നിങ്ങൾക്കറിയാം. ദ ഫസ്റ്റ് മാർക്ക് ഓഫ് സ്പിരിച്വൽ മെച്യൂരിറ്റി, അത് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആഴമേറിയ വെളിപ്പാടാ. ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുള്ള അവിടെ നിൽക്കട്ടെ. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള അടിപതറാത്തൊരു ഫൗണ്ടേഷനാണ്. രണ്ടാമത്തെ കാര്യം, എ ഫ്രൂട്ട്ഫുൾ ലൈഫ്. നമ്മുടെ ജീവിതത്തോട് ചിന്തിച്ച് കർത്താവേ എൻ്റെ ജീവിതത്തിലെ ഫ്രൂട്ട് എന്താ? ജഡത്തിൻ്റെ ഫലമുണ്ട് നമുക്കറിയാം, ആത്മാവിൻ്റെ ഫലം, ആദരഫലം, സൽപ്രവൃത്തികൾ. ഇനി ഫലമില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫലം എങ്ങനെ ഉണ്ടാകുന്നേ? ഞാൻ നാളെ മുതൽ ഫലം കായ്ക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു ഫലം കായ്ക്കണേ എന്ത് ചെയ്താൽ മതി എന്ന് പറയാമോ? എബഡിങ് മീ, ഹല്ലേലൂയ, റൈറ്റ് ആൻസർ. നിങ്ങൾ എന്നിൽ വസിച്ചാൽ മതി, നിങ്ങൾ ധാരാളം ഫലം കായ്ക്കും. നിങ്ങൾ ധാരാളം ഫലം കായ്ക്കുന്നുണ്ട്, എൻ്റെ പിതാവ് മഹത്വപ്പെടും. കർത്താവ് പറഞ്ഞു നിങ്ങൾ എൻ്റെ എന്നിലൊന്ന് വസിച്ചാൽ മതി. എവിടെയെങ്കിലും നമുക്ക് ആ കർത്താവിനോട് ചേർന്നുള്ള വാസം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തീരുമാനിക്കുക, കർത്താവെ അങ്ങോട് ചേർന്ന് വസിപ്പാൻ, അങ്ങയിൽ വസിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക. എനിക്ക് എൻ്റെതായ ഒരു ഫ്രൂട്ടും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവിൽ വസിക്കുമ്പോൾ നമ്മളിൽ നിന്ന് എന്തുണ്ടായിക്കൊണ്ടിരിക്കും? ദൂതായിപ്പോഴും സുഗന്ധം വീശുന്നു. ഇത് മച്ചർ കൃഷ്ണ കേട്ടോ, അവള് ആദ്യത്തെ ആ പണ്ടോടിച്ച് നിന്നൊക്കെ മാറിയിട്ട് പറയുക, നമ്മുടെ വാതുക്കൽ സകലവിധ വിശിഷ്ട ഫലവുമുണ്ട്. എൻ്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. സോ ദ ഫ്രൂട്ട്ഫുൾ ലൈഫ് ഈസ് ദ മാർക്ക് ഓഫ് എ സ്പിരിച്വലി മച്ചർ ക്രിസ്ത്യൻ. സെക്കൻഡ് തിങ്, തേർഡ് തിങ്, അതിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം. ഇവിടെ ചോദിക്കുകയാണ്, നമുക്കറിയാവുന്ന ഒരു പരിചയമുള്ള വാക്യമാ, മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നവരിവർ ആര്? പ്രിയ സ്വരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, വർഷങ്ങൾ കഴിയുന്തോറും കർത്താവിലുള്ള നമ്മുടെ ഡിപ്പെൻഡൻസ് കൂടിക്കൊണ്ടിരിക്കണം. പണ്ട് സുവിശേഷ വിലയ്ക്ക് പോയ ഒരാൾ പറഞ്ഞു, ആദ്യകാലങ്ങളിൽ ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു, കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഞാനും കർത്താവും കൂടെ ചേർന്ന് പ്രവർത്തിച്ചു, എന്നാൽ എൻ്റെ അവസാന കാലമായപ്പോൾ കർത്താവ് പ്രവർത്തിച്ചു, ഞാൻ വിശ്രമിച്ചു. ഹല്ലേലൂയ. ഇതാണ് ഡിപ്പെൻഡൻസ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു നമ്മൾ കുറേ വർഷമൊക്കെ കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ചില കാര്യങ്ങൾ അങ്ങ് തന്നെ അങ്ങ് ചെയ്യാൻ ശ്രമിക്കും. അത് നമുക്കറിയാം എൻ്റെ അവസാനം എന്നാണ്. കർത്താവ് പറയുകയാണ് ഇവിടെ, ആൾക്കാരെ ചോദിക്കുന്നത്, ഈ ഹൂ ഇസ് ദിസ്? ഈ മരുഭൂമിയിൽ തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്ന ഇവൾ ആരാ? ഒരു മച്ചർ കൃഷ്ണൻ്റെ ഒരു പിക്ചറാണ് നമ്മൾ. യേശുവിൽ അല്ലേ സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, യേശുവിൽ വേണം നമ്മൾ ചാരാൻ. നമ്മൾക്ക് വർഷങ്ങൾ കഴിയുന്തോറും ഈ ചാരുന്നതിൻ്റെ ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കണം. കാരണം നമ്മുടെ ശക്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുക. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു ആ കുരിശിൻ്റെ പാതയിൽ. മീനിങ്ഫുൾ സോങ്ങാ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവിലുള്ള ആ ഒരു ചാരൽ, ഡിപ്പെൻഡൻസ്, അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായിത്തീരട്ടെ. മൂന്നാമത്തെ ലക്ഷണം, ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ദൈവത്തിൽ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, വലിയ കാര്യങ്ങളായിക്കോട്ടെ, ദൈവത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഈ സൂററ്റിൽ പോയ സമയത്ത്, എനിക്ക് അങ്ങോട്ട് പോയ സമയത്ത് മുംബൈ തൊട്ട് ബാൻഡ്ര ആ സ്റ്റേഷൻ വരെ ഒരു ഓട്ടോക്കാരൻ എന്നെ ശരിക്കും കളിപ്പിച്ചു. കാരണം എൻ്റെ പൊട്ട ഹിന്ദിയൊക്കെ ആയപ്പോൾ അവന് മനസ്സിലായി ഇവനെ കളിപ്പിക്കാൻ പറ്റിയ ആളാണ്. അവൻ എന്നെ അങ്ങോട്ടോട്ടോ ഒക്കെ ഇട്ട് ബോംബെ ഇട്ട് കറക്കി എൻ്റെ ഒന്ന് കുറച്ച് പൈസയൊക്കെ മേടിച്ചു. അപ്പോൾ തിരിച്ച് ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ഈ ബോംബെയൊന്നും പരിചയമില്ല, ബാന്ദ്ര സ്റ്റേഷനിൽ നിന്ന് ആ മുംബൈയിൽ എനിക്ക് എത്തേണ്ട സ്ഥലം വരെ നീ എന്നെ ഒന്ന് എത്തിക്കണം. ഓട്ടോക്കാരുമായിട്ട് ഹിന്ദി മത്സരിക്കാനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ട്രെയിനിൽ വെച്ച് പറഞ്ഞു, പ്രിയമുള്ളവർ ഞാൻ ഷോർട്ടായിട്ട് പറയാം, തിരിച്ചുള്ള യാത്രയിൽ ട്രെയിനിൽ വെച്ച് ഒരാളെ ഞാൻ പരിചയപ്പെട്ടു, അയാളോട് ഭയങ്കര കൂട്ടായി. ഓക്കെ, തിരിച്ച് സ്റ്റേഷനിറങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്ക് പോകേണ്ട സ്ഥലം ഇടാ. ഓക്കെ, പുള്ളി പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കണ്ട, ഞാനും അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ പുള്ളി തന്നെ പുള്ളിയുടെ ഫോണിൽ നിന്ന് യൂബർ ബുക്ക് ചെയ്ത് പുള്ളി എന്നെയും കൂടെ കയറ്റി, ഞങ്ങൾ ആരാംസെ എവിടെ എത്തി, ആ സ്ഥലത്തെത്തി. എനിക്കപ്പോൾ മനസ്സിലായി ഇതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞു, കർത്താവേ ഇമ്മാരെ ഞങ്ങളെ ഓട്ടോക്കാർ ഞങ്ങളെ പറ്റിക്കാൻ സാധ്യതയുണ്ട്, ബോംബെയാ വലിയ സിറ്റിയാണ്, നീ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അതിനാണെന്നറിയോ, ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫേമസ് ഹിന്ദു പ്രീച്ചറാണ്, അനേക ആൾക്കാരെ പഠിപ്പിക്കുന്ന ഒരു ഹിന്ദു പ്രീച്ചർ. എന്നിട്ട് ഇറങ്ങാൻ നേരം ഇയാൾ 10 രൂപ പോലും മേടിക്കത്തില്ല, 10 രൂപ പോലും. പുള്ളി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇന്ന് പൈസ വാങ്ങിക്കത്തില്ല. പുള്ളി തന്നെ അപ്പം കർത്താവ് പഠിപ്പിച്ചു, നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞാൽ മതി, അപ്പാ ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല, നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ നടത്തേണ്ടെന്ന വഴിയിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. പക്ഷെ നമ്മൾ ചാരേണ്ട ആരെയാണെന്നറിയോ, കർത്താവിനെ തന്നെ ചാരിയെന്ന്. കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. ഇത്രയും ധൈര്യത്തോടെ പറയാൻ ആർക്ക് പറ്റും? ഇവിടെ വന്ന് അനേകം സാക്ഷ്യം പറയാം, പക്ഷേ ഞാൻ എന്തു വന്നാലും ലോകാവസാനത്തോളം നിങ്ങളോടുണ്ടെന്ന് പറയാൻ ആർക്ക് പറ്റും? സഹോദരങ്ങളെ, ആർക്കും പറ്റത്തില്ല. നമുക്കറിയാം നമ്മുടെ ശ്വാസം പോയാൽ പോയി. പക്ഷെ കർത്താവിന് മാത്രം പറയാം, മരണത്തെ ജയിച്ച കർത്താവ് പറയുക, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തൊരു ധൈര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിനെ കൂടുതൽ ചാരാനായിട്ട് ഡിവോട്ട് യുവേഴ്സൽ ടു പ്രയർ, പ്രാർത്ഥനയിൽ നമ്മളൊന്ന് ചാരിയാൽ മതി കർത്താവിനോട്, കർത്താവെ എന്നെ നീ സഹായിക്കണേ, എനിക്കതിനുള്ള പവറോ കഴിവോ യോഗ്യതയോ ഒന്നുമില്ല. ഞാൻ പറയാം, എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്നാന്ന് പറയാം, എൻ്റെ സെൽഫ് കോൺഫിഡൻസ്, എൻ്റെ കഴിവിലുള്ള ആശ്രയം. വർഷങ്ങൾ കഴിയുന്നതോറും കുറയുന്നൊരു കാര്യം കുറച്ച് പേരോട് ഞാൻ പറയുക, നിങ്ങൾ എന്നെ വിളിച്ചൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പറയാമോ? എനിക്ക് ഭയമാ പറഞ്ഞ ഞാൻ കർത്താവേ പറയും, എനിക്കതിനുള്ള കഴിവില്ല, യോഗ്യതയില്ല കർത്താവ്, എനിക്കുള്ള ശക്തിയില്ല. പ്ലീസ് ഹെൽപ്പ് മീ. പ്രിയമുള്ളവരെ, നമ്മൾ എന്തിൽ ബലവാനാണെന്ന് തോന്നിയോ നമ്മളതിൽ വീക്കാ, നമ്മൾ എന്തിൽ വീക്കാണെന്ന് തോന്നിയോ നമ്മളതിൽ ശക്തരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മരുഭൂമിയിൽ തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നവളിവൾ ആര്? ഹു ഈസ് ദിസ് കമ്മിങ് ഫ്രം ദ വിൽഡർനെസ് ലേണിങ് ഓൺ ഹെർ പില്ലോ, ഓൺ ഹെർ പില്ലോ. ബട്ട് ആ യോഗ ഞാൻ ചാരിയിരുന്ന പോലെ കൂടുതൽ കൂടുതൽ ചാരിക്കോണേ. സെൽഫ് കോൺഫിഡൻസ് അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത് കർത്താവിലുള്ള കോൺഫിഡൻസാ. ഫോർ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. തവ ഈ പുതിയ വർഷത്തിലേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ ആ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് കർത്താവിൽ ആശ്രയിക്കുന്നതിനെ പഠിപ്പിക്കണമേ. നാലാമതായി, എട്ടാം അദ്ധ്യായത്തിൻ്റെ ഏഴാം വാക്യം, ഒരു മച്ചൂർ ക്രിസ്ത്യൻ്റെ അടുത്തൊരു മാർക്ക്, 8:7.
ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുത്തുവാൻ പോരാ, നദികൾ അതിനെ മുക്കിക്കളയുകയില്ല.
ഏറിയ വെള്ളങ്ങൾ, സ്ട്രോങ് ആൻഡ് ഫയറി ലവ് ഫോർ ജീസസ്. ഇതൊരു മച്ചൂർ ക്രിസ്ത്യൻ്റെ പ്രത്യേകത കേട്ടോ. ഞാൻ ചില നാട്ടിലൊക്കെ ചെല്ലുമ്പോഴേ ചില ആൾക്കാരെ കാണും, എനിക്ക് ഭയങ്കര സന്തോഷമാണ് വർഷങ്ങൾ കൂടിയാണ് കാണുന്നത്. അവർക്ക് ചിലപ്പം ശാരീരികമായിട്ട് അവർ നരച്ചിട്ടുണ്ടാകും, മെലിഞ്ഞിട്ടുണ്ടാകും, ക്ഷീണിച്ചിട്ടുണ്ടാകും. പക്ഷെ ഒരു കാര്യം എന്നറിയോ, കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി അവർ എന്ത് ചെയ്യുക, ഫയറായിട്ട് നിൽക്കുക. എനിക്ക് കാണുന്ന വലിയ സന്തോഷമാണ്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ ഇനിയും ബാക്കിയൊക്കെ കുറഞ്ഞാലും സാരമില്ല, ആരോഗ്യം കുറഞ്ഞാലും ദൈവം ബലം തരും, ദൈവം ബലം തരും. പക്ഷേ ഏറിയ വെള്ളങ്ങൾക്ക് എന്തിനെ കെടുത്തി കളയാൻ കഴിയത്തില്ല? പ്രേമത്തെ, ദൈവസ്നേഹത്തെ കെടുത്തി കളയാൻ കഴിയത്തില്ല. ഏറിയ വെള്ളങ്ങൾക്ക് പ്രേമത്തെ കെടുത്തി കളയാൻ കഴിയത്തില്ല, നദികൾക്ക് അതിനെ മുക്കിക്കളയാൻ കഴിയത്തില്ല. കണ്ടോ മച്ചർ കൃഷിൻ്റെ പ്രത്യേകത ഉണ്ടോ? അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞ് എന്താണെന്നറിയോ, പറയുന്നത് യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. ഇത് തിരുവചനത്തിന് നേരെ വിരുദ്ധമായ കാര്യമാണ്. യേശുവിൽ വിശ്വസിച്ചവനും പ്രോബ്ലമുണ്ട്, വിശ്വസിക്കാത്തവനുമുണ്ട്. വിശ്വസിച്ചവന് കുറച്ച് കഷ്ടങ്ങൾ കൂടുന്നുണ്ട്, കാരണം അവൻ ആ രാജ്യത്ത് ഇങ്ങോട്ട് വന്നുകൊണ്ട് ശത്രുവായ പിശാചുവനെതിരാ. പക്ഷെ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചോണം, ദൈവം നിന്റെ കൃപയാൽ നമുക്ക് പറയാൻ സാധിക്കണമേ, മെനി വാട്ടേഴ്സ് കാനോട്ട് കോൺഷ്യസ് ലവ്. എന്ത് വലിയ ഏറിയ വെള്ളങ്ങൾക്ക് എന്തിനെ കെടുത്തി കളയാൻ കഴിയത്തില്ല? സ്നേഹത്തെ കെടുത്തി കളയാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, എന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിരിക്കുന്ന കഴിഞ്ഞ ഒരു 6 വർഷം ജോൺ 4 തന്നെ, സമരട്ടൻ മോമൺ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവളുടെ കണ്ടീഷൻ എന്തോ. രാവിലെയും വൈകിട്ടും സ്ത്രീകൾ വെള്ളം എടുക്കാൻ കൂട്ടാത്തതിൻ്റെ പേരിൽ അവൾ ഒറ്റയ്ക്ക് ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വന്ന 5 കല്യാണം കഴിച്ചു. 6-ാമതൊരാൾ പറഞ്ഞു, നീ കൂടെ താമസിച്ചു കാരണം നിന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല എനിക്ക്, പക്ഷെ ഞാൻ എൻ്റെ റിങ് നിനക്ക് തരത്തില്ല. വെഡ്ഡിങ് റിങ് ഇല്ല, വെഡ്ഡിങ് റിങ് ഇല്ലാതെ വേണേ താമസിച്ചു. പിന്നെ നിന്റെ പേര് നമ്മുടെ ഭാഷ പറഞ്ഞ ആധാറോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേരൂടെ വെച്ചേക്കരുത് കേട്ടോ. പുള്ളി പറഞ്ഞു, നീ എൻ്റെ കൂടെ താമസിച്ചോ, പക്ഷേ വെഡ്ഡിങ് റിങ് ഇല്ല, നിന്റെ പേരിൻ്റെ ബാക്കിയായിട്ട് എൻ്റെ പേരും വെക്കരുത്. എന്തൊരു ജീവിതം, എന്ത് കോൺഫിഡൻസ് ഉള്ള അവൾക്ക്. അവളങ്ങനെ ഉച്ചയ്ക്ക് ആ ജാറും തൂക്കി, അവളങ്ങനെ ആ കിണറ്റ് കയറി വന്നപ്പം അവിടെ യേശു ഇരിപ്പുണ്ടായിരുന്നു. യേശു എന്നെ വിളിച്ചതറിയാമോ? ഹുമൺ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ മാഡം, ബഹുമാനത്തിൻ്റെ വിളിയ. ആരും അവളെ അങ്ങനെ വിളിച്ചിട്ടില്ല, ആരും അവളെ അതുപോലെ ബഹുമാനിച്ചിട്ടില്ല. ബഹുമാനത്തോടെ ചോദിച്ചത് സ്ത്രീയെ, സംസാരമായി നിങ്ങൾക്കറിയാം വന്നു, അവസാനം വെളിപ്പെടുത്തലായി. ഇവള് സിൻസിയറായിരുന്നു. നിന്റെ ഭർത്താവ് എന്തു ചെയ്യേ വേണേ പറയാം, ഇയാളോട് ഇപ്പം ഭർത്താവ് ആരാന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വേണേ നമ്മളാണ് പറഞ്ഞേ, ഈസ് വെരി ബിസി, ഭയങ്കര തിരക്കാണ് കേട്ടോ, മീറ്റിങ്ങിലാണ്, ഇപ്പം വിളിച്ചാൽ വരത്തില്ല. പക്ഷെ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവ് ഉണ്ടോ ഇല്ലയോ? ഇല്ലെന്ന് പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഭർത്താവ് ഇല്ല, സിമ്പിൾ. അത് കഴിഞ്ഞപ്പം സംഭവം സംഭാഷണമായി. എന്താ പറഞ്ഞു, ഞാൻ ആമേശിയ മാക്സ് ലുക്കാഡോ അതിനെക്കുറിച്ച് പുള്ളി ഭയങ്കര എക്സ്പ്ലനേഷൻ. പുള്ളി പറയുക, ഞാനാണ് മശിഹ എന്ന് കേട്ടതും ഇവളിങ്ങനെ വിറച്ചോണ്ട് ഓടുക, ഓടുന്ന വഴിക്ക് പത്രോസ് ഇങ്ങനെ എന്നാ പറഞ്ഞ പൊറോട്ട ഇറച്ചിയൊക്കെ ഇട്ട് വരിക, പോകുന്ന വഴിക്ക് പത്രോസിനെ ഇടിച്ചിട്ട് താഴോട്ട് വീണു. പത്രോസ് ചോദിച്ചു, എന്തുവാ സുറിയെ? ഗോഡ് ഈസ് ദെയർ, ദൈവം അവിടെ ഉണ്ട്. ദ ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ്, ദൈവം അവിടെ ഇരിക്കുക. പിന്നെ ഒരു കാര്യം മറന്നുപോയി, എന്താണെന്നറിയോ? ഇത്രയും നാളും ചുമന്നുകൊണ്ട് നടന്നൊരു ജാറുണ്ടായിരുന്നു. അതെവിടെയാ ജാറെന്തിയേ? പത്രോസ് ചോദിക്കുക, എടി ജാറെന്തിയേ? ജാറോ? ദൈവത്തെ കണ്ടപ്പം എൻ്റെ ജാറ് ഞാനവിടെ വെച്ചു. ഇനി ഞാൻ ചുമന്നുകൊണ്ട് നടക്കത്തില്ല. ഇത്രയും നാളും പാപത്തിൻ്റെ ഭാരം ഞാൻ ചുമന്നുകൊണ്ട് നടന്നു, ഇനി അതിനെ ഇനി കിട്ടത്തില്ല പത്രോസെ. എന്നിട്ട് ഷൂസ് റണ്ണിങ്. ആരാന്നറിയോ? ദ ഫസ്റ്റ് മിഷണറി, ഷൂസ് റണ്ണിങ്. ആദ്യത്തെ മിഷണറിയാ, ഓടുക, സമരിയിലേക്ക് ഓടുക. ഓടിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം ബാക്കി സ്റ്റോറീസ്. പിന്നുള്ളവരെ ഇത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലതും വരുമ്പോൾ നമ്മൾ പാപഭാരമൊക്കെ എന്ത് ചെയ്യുക? ഈ ഏറിയ വെള്ളങ്ങൾ ചില സമയത്ത് പ്രലോഭനങ്ങളായിരിക്കാം, നിരാശയായിരിക്കാം, പാപത്തിൻ്റെ പ്രലോഭനമായിരിക്കാം, അല്ലെങ്കിൽ പിശാച് ചില പരിപാടിയായിട്ട് വരും. അതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചോണം. സമരക്കാരി അന്ന് കിണറ്റുകാരെ വെച്ചാൽ കണ്ടത്, നമ്മൾ എവിടെയോ മീറ്റിങ്ങിലോ ക്യാമ്പിലോ എവിടെയിലൊക്കെ വെച്ചാൽ കണ്ടത്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ആ കുടം പിന്നെ എടുക്കാൻ പോയേക്കരുത് കേട്ടോ. ആ കുടം എന്ത് ചെയ്യണം? പിന്നെ അവൾ കുടം എടുക്കാൻ വരുന്നതായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. അവൾ പറഞ്ഞു, ആ ജാറുണ്ടല്ലോ ഇത്രയും നാളെ ചുമന്നോടുന്നത് വിട്ടു. അപ്പം ആ ഗ്യാപ്പ് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നറിയോ? ഈ ശൂന്യത എല്ലാം മാറിയിട്ട് യേശുവിൻ്റെ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? നിറയപ്പെടണം. യേശുവിൻ്റെ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറയപ്പെട്ടുകൊണ്ടേയിരിക്കണം. അപ്പം നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടൊന്നുമല്ല, നമ്മൾ മുമ്പേ സാക്ഷ്യം പറഞ്ഞല്ലോ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഞങ്ങളെ വേർതിരിപ്പാൻ ആർക്ക് കഴിയും? കഷ്ടമോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ പിന്നെ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുവിലെ ദൈവസ്നേഹത്തെ ഞങ്ങളെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മച്ചർ കൃഷ്ണൻ്റെ ലക്ഷണമാണ്, ഏറിയ വെള്ളങ്ങൾ സ്നേഹത്തെ കെടുത്തി കളയാൻ കഴിയത്തില്ല. വീണ്ടും വായിക്കാം അതിൻ്റെ 5:13 വേഗത്തിൽ അവസാനിപ്പിക്കാം. 8:13
ഉദ്യാന നിവാസിനിയെ സഖിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു, അതെന്നെയും കേൾപ്പിക്കണമേ.
പ്രിയമുള്ളവരെ, അടുത്ത ഒരു ഒരു ലക്ഷണം എന്നറിയോ? ഹിയറിംഗ് ദ വോയിസ് ഓഫ് ദ ലോർഡ്. ഒരു മച്ചർ ക്രിസ്ത്യൻ ഞാൻ പറയാം, ഒരു 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 പ്രായപൂർത്തിയായ ക്രിസ്ത്യൻ, അത് മനുഷ്യനിടുന്ന പ്രായമല്ല കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാം, ദൈവശബ്ദം കേട്ടിരിക്കും ഉറപ്പ് ഞാൻ പറയാം. ദൈവം കർത്താവൻ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, കേട്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ചെല്ലു പറയുന്നത് ദൈവം എന്നോടൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ആർ വി വെയിറ്റിംഗ് ഫോർ ഗോഡ്? ദൈവത്തിന് വേണ്ടി നമ്മൾ ഇരിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, മുമ്പിൽ എൻ്റെ കുറച്ച് പേരെ മുമ്പിൽ യവനക്കാരോട് ചോദിക്കുക, നമ്മൾ ദൈവത്തെ കേൾക്കാനിരിക്കുന്നുണ്ടോ? നമ്മൾ ദൈവത്തെ കേൾക്കാനിരിക്കുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യാമോ? അതിനെക്കുറിച്ച് എഴുത്താരൻ പറഞ്ഞത്, നമ്മൾ വെയിറ്റ് ചെയ്യുക എവിടെന്നറിയോ? ഡോക്ടർമാരെ കാണാൻ വേണ്ടി അകത്ത് പറയാം, ഡോക്ടർ മറ്റൊരു രോഗിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കണ്ടോ? ക്ഷമയോടെ കാത്തിരിക്കുക, ആ രോഗി നിങ്ങളും ആവാം. അപ്പം നമുക്ക് മനസ്സിലായി, ക്ഷമയോടെ കാത്തിരിക്കുക. അപ്പോൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ നോക്കുന്നൊരു നോട്ടം എന്നാണെന്നറിയോ? നമുക്ക് ചെറിയ വയറുവേനയോ അല്ലെ തലവേനയോ ഒക്കെ ആയിട്ടപ്പോൾ നമ്മൾ നോക്കുന്നത് ഇയാളുടെ ഡിഗ്രിയാണ് നമ്മൾ നോക്കുന്നത്. MBBS, MD, FRCS, MRCP. നമുക്കങ്ങ് ഉഷാറങ്ങ് വർദ്ധിക്കുക ഇയാളെ കാണാനായിട്ട്. പ്രാർത്ഥനയിലിരിക്കുമ്പോഴും ലുക്ക് അറ്റ് ദ ഡിഗ്രീസ് ഓഫ് ഗോഡ്. നമ്മൾ ആരെയാണോ മീറ്റ് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തികളുടെ ഡിഗ്രി ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളവിടെ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിലുണ്ട് അവൻ്റെ ഡിഗ്രി, Isaiah 40, Hebrews 1, Colossians 1 ഡിഗ്രിയുണ്ട്. വെയിറ്റ് ഫോർ ദ ലോർഡ്, കർത്താവിനെ കാത്തിരിക്കുക. ഇവിടെ ഇവളോടാ ചോദിക്കുന്നത് കേട്ടോ. ഉദ്യാന നിവാസിനിയെ, വൺ ഹു ഡ്വെൽസ് ഇൻ ദ ഗാർഡൻ, ഉദ്യാന നിവാസിനിയെ, സഖിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ച് കേൾക്കുക, അതെന്നെയും കേൾപ്പിക്കണമേ. ഇനി നമ്മുടെ നമ്മളുടെ ശബ്ദം വേറെ ആൾ കേൾക്കണേണ്ടല്ലോ. നമ്മൾ ദൈവശബ്ദം കേൾക്കണം. നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ നമ്മളെ കേൾക്കാൻ ആൾക്കാർക്ക് തയ്യാറാണ്. ചിലവർ ഞാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ദൈവത്തെ കേൾക്കാറുണ്ടോ? നമ്മൾ ദൈവത്തെ കേൾക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, ഉറപ്പ് പറയാം, നിങ്ങളെ കേൾക്കാൻ ആൾക്കാരുണ്ടാവും. സോ ദ ഫിഫ്ത് മാർക്ക് ഓഫ് സ്പിരിച്വൽ മെച്യൂരിറ്റി ഈസ് ഹിയറിംഗ് ദ വോയിസ് ഓഫ് ദ ലോർഡ്. ഒത്തിരി പ്രസംഗമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവസാനമായി അതിന്റെ 14 വായിച്ചാൽ അവസാനിപ്പിക്കും.
എന്റെ പ്രിയ, നീ പരിമള പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായി ഓടിപ്പോവുക.
ഓടി വരിക. ഇംഗ്ലീഷ് മേക്ക് ഹേസ്റ്റ് മൈ ബിലവഡ്, എന്റെ പ്രിയ, നീ പരിമളപർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും. ഇറ്റ്സ് എ റിട്ടേൺ ഓഫ് സെക്കൻഡ് കമ്മിങ്. യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ളൊരു ഹോപ്പാണത്, യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ളൊരു പ്രത്യാശയാണ്, പ്രത്യാശയാ. അത് ഒരാൾ മരിക്കുമ്പോൾ മാത്രം ആശ്വസിപ്പിക്കുന്ന പ്രത്യാശമാക്കല്ല. നമ്മൾ കർത്താവിനോട് പറയേണ്ട ഒരു കാര്യമാണ്, മേക്ക് ഹേഴ്സ് ബൈബിൾ അവിടെ നമ്മൾ പറയുമോ? നമ്മളെ വലിയ പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ പറയും, കർത്താവ് ഒന്ന് വന്നാൽ മതിയായിരുന്നു, ദൈവത്തിന്റെ സമയമുണ്ട്, ദൈവത്തിന്റെ സമയത്തെ ദൈവം വരത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം നമ്മുടെ ഭാഗം നമ്മൾ പറയണം, എന്താണെന്നറിയോ? എന്തുവാ? ദൈവം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഏശയ്യ 55 പിതാവായ ദൈവം പറഞ്ഞു, അല്ലയോ ദാഹിക്കുന്ന ഏവരുമേ ദ്രവ്യമില്ലാത്തവരായുള്ളവര് കം, പിതാവായ ദൈവം വിളിക്കുക. ഇനിയും മത്തായി 11 പുത്രം വന്നു, മത്തായി 11:28 പുത്രം വന്നു പറഞ്ഞു, കം ടു മീ ദോസ് ഹു ആർ വേറി ആൻഡ് ഹെവി ലേഡൻ. ഇനിയും പരിശുദ്ധാത്മാവ് പുസ്തകത്തിലെ അവസാനത്തെ പേജിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഹോളി സ്പിരിറ്റ് പറഞ്ഞു, കം. എന്തിനാ വരണ്ടേ? വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു. യേശയ്യ 55 പിതാവ് പറഞ്ഞു വരിക, വന്നാട്ടെ. മത്തായി 11 പുത്രം പറഞ്ഞു വന്നാട്ടെ. വെളിപ്പാട് 22 പരിശുദ്ധാത്മാവ് പറഞ്ഞു വന്നാട്ടെ. പിതാവായും ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവും നമ്മെ കരങ്ങൾ നീട്ടിച്ചിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്? നമ്മളൊക്കെ ഒത്തിരി തണുപ്പുള്ള ആൾക്കാരാ. പക്ഷേ ഒരു കാര്യം നമ്മളും പറയണം, കം മൈ ബിലവഡ്. എങ്ങനെ വരണമെന്നറിയോ? കാണേണ്ടത് ഒരു ഒരു മല മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളാൽ നിറയപ്പെട്ട പുഷ്പങ്ങൾ നിറഞ്ഞിരിക്കുന്ന മനോഹരമായ ഉദ്യാനത്തിലൂടെ ഒരു ചെറുമാൻ ഓടി വരുന്ന പോലെ വരാനാ പറയുന്നത്. എൻ്റെ പ്രിയ, നീ പരിമളപർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായിട്ട് നീ ഓടി വരിക. എ ബ്ലസ്ഡ് ഹോപ്പ് ഓഫ് ജീസസ് റിട്ടേൺ. ഞാൻ ഒന്നുകൂടെ പറയാം, ഒന്നാമത്തെ ലക്ഷണം, ഐ എം മൈ ബിലവഡ്സ്, അവൻ്റെ ആഗ്രഹം എന്നോടാ, ദൈവം എന്നെ സ്നേഹിക്കുന്നു. രണ്ടാമത്, എ ഫ്രൂട്ട്ഫുൾ ലൈഫ്. മൂന്നാമത്, ലീനിങ് ഓൺ ദ ബിലവഡ്, ഡിപ്പെൻഡൻസ് ഓഫ് ഗോഡ് ഓൺ ഗോഡ്. നാലാമത്, എ സ്ട്രോങ് ആൻഡ് ഫയറി ലവ്, ഒരിക്കലും കെടുത്തി കളയാത്ത സ്നേഹം. അഞ്ചാമത്, ഹിയറിംഗ് ദ വോയിസ് ഓഫ് ദ ലോഡ്. ആറാമത്, എ ബ്ലസ്ഡ് ഹോപ്പ് ഓഫ് ജീസസ് റിട്ടേൺ. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കുന്നത്, കർത്താവിൽ നമുക്ക് അങ്ങനെ സന്തോഷിക്കാനും ആനന്ദിക്കാനും കഴിയുന്നുണ്ടോ? ഉണ്ടോ? എൻ്റെ ഒരു റീസൺ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞത്, നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്ത ഉണ്ടായിരിക്കണം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാവി ആരാ? ഞാൻ തന്നെ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, കർത്താവ് ഇന്ന് ഭൂലോകത്തിലുണ്ടായതിലേക്ക് ഏറ്റവും വലിയ ഭാവി അന്വേഷിച്ച് നടക്കണ്ട, അത് ഞാൻ തന്നെ. നോ ഡൗട്ട്, ദൈവത്തിന്റെ വെളിച്ചത്തിന് അടുത്തും തോറും തോറും നമുക്ക് മനസ്സിലാവും. പൗലോസ് സമ്മതിക്കല്ല, പൗലോസ് പറഞ്ഞ പാപി ഞാൻ ഒന്നാമെന്ന് ആള് പറയാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന്റെ അടുക്കൽ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങളുമായിട്ട് നമ്മൾ വരുമ്പോൾ പ്രത്യേകിച്ച് യൗവനക്കാർ ശ്രദ്ധിക്കണം, നമ്മൾ കർത്താവിന്റെ അടുത്ത് അടുക്കാത്ത എന്നാണെന്നറിയോ? പിശാച് പറയും, നീ അന്ന് ആക്കെ ചെയ്തില്ലേ, ഇത്രയും വചനം കേട്ടിട്ട്, ഇത്രയും പഠിച്ചിട്ട്, ഇത്രയും ബൈബിൾ വായിച്ചിട്ട്, സൺഡേ സ്കൂൾ പഠിച്ചിട്ട്, അല്ലെങ്കിൽ മുതിർന്നവർ പറയും, ഇത്ര വർഷമായിട്ട് വിശ്വാസത്തിലായിട്ട് ഈ വാക്ക് നിന്റെ വായിൽ നിന്ന് വന്നില്ലേ? നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചത് കേട്ടോ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ബുക്കർ ടി വാഷിങ്ടൺ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരുണ്ട്, പുള്ളിയും പുള്ളിയുടെ അമ്മയെല്ലാം അടിമകളായിരുന്നു, സ്ലേവ്സ് ആയിരുന്നു. അവർ സ്ലേവ്സ് ആയിരുന്നത് ഒരു കോട്ടൺ അല്ലെങ്കിൽ ഒരു പഞ്ഞു ഉണ്ടാക്കുന്ന ഒരു വലിയ തോട്ടവും അതിൻ്റെ ഫാക്ടറിയും ചേർന്നായിരുന്നു, വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഈ ബുക്കർ ടി വാഷിങ്ടൺ വളരെ ചെറുപ്പമായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ അടിമപ്പണി, സ്ലേവറി ആരംഭിക്കും. അപ്പം ഇത് ഇവർ അന്ന് ഈ അലാറും ക്ലോക്കും ഒന്നും ഇല്ല. ആ സമയത്ത് എന്താണെന്നറിയാം, അവരുടെ ആ സ്ലേവ് ടെൻറ്റിൻ്റെ അവിടെ ഒരു കോഴി ഉണ്ടായിരുന്നു, ഒരു പൂവൻകോഴി. രാവിലെ കൃത്യസമയത്ത് ഈ പൂവൻകോഴി കൂവി കഴിയുമ്പോൾ എന്തെന്നറിയോ, പെട്ടെന്ന് അമ്മ മോനെ വിളിക്കടാ, എഴുന്നേക്കടാ, പണിക്ക് പോകാൻ സമയമായി. അങ്ങനെ തണുത്ത് കുറച്ച് എന്തെന്നറിയോ, ഇവർ കോട്ടൺ ഫീൽഡിലേക്ക് പോവുക. അപ്പോൾ ഈ ചെറുക്കൻ്റെ മനസ്സിൽ ഏറ്റവും ദേഷ്യമുള്ളൊരു ശബ്ദം എന്നാണെന്നറിയോ, പൂവൻകോഴി കൂവുന്ന. പൂവൻകോഴി കൂവുമ്പോഴെല്ലാം അവന് തോന്നും, ഐ ആം എ സ്ലേവ്, ഞാൻ എൻ്റെ അടിമയാണ്. അങ്ങനെ ഈ അമ്മയും മോനും കൂടെ സ്ലേവ് ഇവിടെ താമസിക്കുമ്പോൾ അയാളുടെ അനുഭവത്തിൽ എഴുതിയിരിക്കുക. ഒരു ദിവസം പ്രൊക്ലമേഷൻ വന്ന്, എന്തുവാ എബ്രഹാം ലിങ്കൻ പ്രൊക്ലെയിം ചെയ്ത്, എന്തുവാ, അടിമത്തം നിരോധിച്ചിരിക്കുന്നു, അടിമത്തം നിരോധിച്ചിരിക്കുന്നു, സ്ലേവ് ട്രേഡ് ഇനി തൊട്ടില്ല, ഇനി അമേരിക്കയെ സ്ലേവ്സ് ഇല്ല, നോ മോർ സ്ലേവ്സ് ഇൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞപ്പം അമ്മ എന്നാ ചെയ്യുന്നറിയോ, അമ്മയ്ക്ക് മനസ്സിലായി, സ്ലേവ് ട്രേഡ് നിരോധിച്ചാലും പൂവൻകോഴി കൂവിക്കഴിഞ്ഞാൽ ഇവൻ്റെ മനസ്സിലൊരു യു ആർ എ സ്ലേവ്. അമ്മ ചെയ്തതെന്നാണെന്നറിയോ, ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. അമ്മ പോയി കൂട്ടിച്ചെന്ന് ആ കോഴിയുടെ കഴുത്ത് പിടിച്ചിട്ട് അതിനെ കൊന്ന് മോന് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി കൊടുത്തു. ഹല്ലേലൂയ. അടുത്ത പ്രാവശ്യം കോഴി കൂവുമ്പം ഗോ ടു ദ ക്രോസ്. കർത്താവെ നീ എൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിച്ചു, ഞാൻ ഏറ്റു പറഞ്ഞു പക്ഷേ എല്ലാ പാവങ്ങളും നീ ക്ഷമിച്ചു. ടുഡേ ഇസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മേഡ്. ആരാധന ആരംഭിക്കുക. ഗോ ടു ദ ഹോളി ഓഫ് ഹോളീസ്, അതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലുക. പ്രിയന്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കുക. അവൻ്റെ മടിയിൽ കിടക്കുക. അവൻ നിന്നോട് പാടുന്ന പാട്ടുകൾ കേൾക്കുക. അവനെ ആരാധിക്കുക. പ്രിയമുള്ളവരെ, പിശാചി വീണ്ടും പുറകിൽ നിന്ന് പത്രോസിൻ്റെ മാതിരി പിന്നെയും കോഴി ഒക്കെ കേൾപ്പിച്ചെങ്കിലും പറയണം, അവനോട് പറയണം, കർത്താവ് യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടതാ. ഹല്ലേലൂയ. ഇനി ഒരു ഗിൽറ്റുമായിട്ട് എപ്പോഴും തലേ ഭാരമായിട്ട് നടക്കേണ്ട കാര്യമില്ല. കർത്താവ് എന്നെ വിടുവിച്ചു. രണ്ടാമതായി അനേകർ ആലോചിക്കുന്നുണ്ടോ, ദൈവം എനിക്ക് ഒത്തിരി കർത്താവിൻ്റെ വേലയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കതിനുള്ള യോഗ്യതയൊന്നും. പ്രിയ സൗരങ്ങൾ, അതുകൂടെ പറഞ്ഞാൽ യോഗ്യതയും കഴിവും നോക്കിയിട്ടല്ല ദൈവം വിളിക്കുന്നത്, അതൊക്കെ വേറെ സ്ഥലത്താണ്. ദൈവത്തിന് ആരെയും തൻ്റെ കരങ്ങളെടുക്കാൻ കഴിയും. കോമൺ തിങ്സ്. മോശയുടെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ആ വടി കൊണ്ട് ദൈവം ചെങ്കണ്ണിലെ രണ്ടായി പിരിച്ചു. ദാവീദിൻ്റെ കയ്യിലൊരു കല്ലുണ്ടായിരുന്നു. ആ കല്ലുകൊണ്ട് ഗോലിയാത്തിൻ്റെ തല തകർത്തു. പ്രിയമുള്ളവരെ, കാനാവിലെ വീട്ടിൽ കിണറ്റി കിടന്ന പച്ചവെള്ളം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറ്റ് ബിക്കേം എ സ്പാർക്ലിംഗ് വൈൻ, വെട്ടിത്തിളങ്ങുന്ന വീഞ്ഞായിട്ട് മാറി. നാം മറന്നു പോകരുത്, ഒരു സാധാരണ കൃഷിക്കാരൻ്റെ മകൻ കൊണ്ടുവന്ന ഉച്ചഊണ് കൊണ്ട്, ഭക്ഷണം കൊണ്ട്, അവൻ്റെ ടിഫിൻ കൊണ്ട് ആയിരങ്ങളെ അവൻ പോഷിപ്പിച്ചു. കണ്ണില്ലാത്തവന് അവിടെ കിടക്കുന്ന ചേറുകൊണ്ട് മനോഹരമായ കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തു. നാം മറന്നു പോകരുത്, മൂന്നാണികളും എല്ലാവർക്കും വെറുക്കപ്പെട്ട ഒരു ക്രോസും ഉണ്ടായിരുന്നു. പുത്രൻ കയറിയപ്പോൾ ആ പരാജയത്തിൻ്റെ ചിഹ്നം ഒരു വിജയത്തിൻ്റെ ചിഹ്നമായി മാറി. പ്രിയമുള്ളവരെ, നമ്മൾ പറയുമായിരിക്കും ഈ വർഷത്തിൻ്റെ അവസാനം, കർത്താവ് എനിക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഓ ഇങ്ങനെയൊക്കെ ആയി, ശരിയാ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഗോഡ് സെലക്ടഡ് ദ മോസ്റ്റ് റിജക്റ്റഡ് വുമൺ ആസ് എ മിഷണറി ഓഫ് ദി ഗോസ്പൽ. എല്ലാവരാലും വെറുക്കപ്പെട്ട, തള്ളപ്പെട്ട, ഒന്നിനും കൊള്ളാത്ത ഒരു സ്ത്രീയെ ദൈവം ഒരു മിഷണറിയായിട്ട്, ദിസ് ഇസ് ഗോഡ്, ഇതാണ് ദൈവം. അവൻ്റെ മഹത്വം കണ്ട് അവനെ ആരാധിക്കുക. ഗോ ഫോർവേഡ്, മുമ്പോട്ട് തന്നെ ഓടുക, പുറകോട്ട് നോക്കണ്ട. പിമ്പിളൊന്ന് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമൊഴിവിനായിട്ട് ലാക്കിലേക്കോട്ട് വന്നു. ഹല്ലേലൂയ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.